ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ്, പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
പ്രിയ സ്നേഹിതരെ, ഇത് കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് ഹൃദയവും കാതും കൂർപ്പിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നും കൂടി വരുന്ന നിങ്ങളോടൊപ്പം ഇന്ന് ആരെങ്കിലും പുതുതായി ചേർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാത്രമല്ല, ഇനിയെന്നും നമുക്ക് ഒരുമിച്ച് ചേരുവാനുള്ള അവസരം ദൈവം നൽകട്ടെ. എന്നും കടന്നു വരിക, ഈ സന്ദേശങ്ങൾ കേൾക്കുക, ആത്മീക ജീവിതത്തിന് പ്രചോദനങ്ങളെ സ്വീകരിക്കുക എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. സ്വർഗത്തിലെ നല്ല ദൈവമേ, ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ അവസരമൊരുക്കിയതുകൊണ്ട് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളെ ഇതുവരെയും പൊതിഞ്ഞ് സൂക്ഷിച്ചു. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ ചിന്തയുമായി അല്പസമയം ചിലവഴിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളുടെ ഇടയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളോട് അങ്ങ് സംസാരിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് കഴുകി വെടിപ്പാക്കി മെച്ചമുള്ള ശ്രേഷ്ഠമായ നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളിലേക്ക് അങ്ങ് ഒരുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ സങ്കീർണത നിറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങൾക്ക് സാങ്കേതികമായ ഉത്തരങ്ങളും പരിഹാരങ്ങളും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. പല പ്രശ്നങ്ങളും നമ്മുടെ പരിഹാരങ്ങളെക്കാൾ, നമ്മൾ ആഗ്രഹിക്കുന്ന പരിഹാരങ്ങളെക്കാൾ അപ്പുറത്തു നിൽക്കുന്നതായി നമുക്ക് തോന്നാറുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചില ആത്മീക സുഹൃതങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെ കേടു നിവർത്തി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പാപപങ്കിലമായ ഒരു ജീവിത സാഹചര്യത്തിൽ, ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ അധിനിവേശം നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഹൃദയത്തിലും പ്രവേശിക്കുമ്പോൾ, ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വീണ്ടും അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശുദ്ധഹൃദയമായി, നിർമ്മല ഹൃദയമായി നിലനിർത്തുവാൻ സാധിക്കുന്നത്? നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പരിശോധനയ്ക്കായിട്ട്, ഹൃദയ പ്രശ്നങ്ങളുടെ പരിശോധനയ്ക്കായി നമ്മൾ ആരെയെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഹൃദയത്തിനുണ്ട് എന്ന് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ ആമുഖമായി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ശരീരത്തിലെ ഏറ്റവും നിർണായകമായ അവയവമാണ് ഹൃദയം. രക്തചംക്രമണം നടത്തുകയും എല്ലാ കോശങ്ങളിലേക്കും അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഓക്സിജനും ഊർജവും നൽകുക ആണ് ഹൃദയം അതിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സെൻട്രൽ പമ്പിംഗ് പവർ ഹൗസായി ഹൃദയം പ്രവർത്തിക്കുന്നു. ഇതൊരു അത്ഭുതകരമായ അവയവം തന്നെയാണ്. നമ്മുടെ ഹൃദയം പ്രതിദിനം 100,000+ തവണയും ഒരു വർഷത്തിൽ ഏകദേശം 35,000,000 തവണയും സ്പന്ദിക്കുന്നു. ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിതകാലത്ത് ഹൃദയം 2.5 ബില്യണിലധികം സ്പർശിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1,700,000+ ആളുകൾ ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനം നടക്കാത്തതുകൊണ്ട് മരണത്തെ വരിക്കുന്നു. വിചിത്രമെന്ന് പറയട്ടെ, ഈ ഹൃദയത്തിൻ്റെ ഈ ആഘാതം, ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ പലതും അജ്ഞത കൊണ്ടോ അവഗണന കൊണ്ടോ സംഭവിക്കുന്നതാണ്. പല രോഗത്തെയും നമുക്ക് തടയുവാൻ സാധിക്കുമായിരുന്നു. ഹൃദ്രോഗം, പക്ഷാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം മുതൽ ഹൃദയാഘാതം വരെ ശരിയായ ഭക്ഷണവും വ്യായാമവും പോലുള്ള നല്ല ശീലങ്ങൾ കൊണ്ട് വലിയ തോതിൽ തടയാൻ കഴിയുന്ന ചില രോഗങ്ങളാണ് ഇന്ന്. പക്ഷേ ജീവിത ശൈലിയുടെ മോശകരമായ പിന്തുടർച്ച കാരണം പലപ്പോഴും ഭൂരിഭാഗം ആളുകൾക്കും ഈ അസുഖത്തെ ഒന്ന് തടയുവാനുള്ള ആഗ്രഹവും അവസരവും ലഭിക്കുന്നില്ല. നമുക്ക് ചില സമയങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഒന്ന് ചാടുവാൻ സാധിക്കുന്നുണ്ടോ? ഒരല്പദൂരം ശരിയായ രീതിയിൽ നമ്മൾക്ക് ഓടുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു പക്ഷേ ഇല്ലായിരിക്കാം. ചില സമയങ്ങളിൽ നമ്മൾ കിതപ്പ് അങ്ങ് അനുഭവപ്പെടും. ശരിയായ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ നമുക്കുറപ്പായിട്ടും ഒരു ദിവസം പകുതി അളവിൽ തന്നെ ശരിയായ ശുഭദിവസമായി നമുക്ക് മാറ്റുവാനും സാധിക്കും. നമുക്ക് നമ്മുടെ പൾസ് ഒന്ന് എടുത്തു നോക്കാം. നമുക്ക് തന്നെ അത് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ 2-ാമത്തെയും 3-ാമത്തെയും വിരലുകളുടെ അഗ്രം നിങ്ങളുടെ മറ്റേ കൈത്തണ്ടയുടെ കൈപ്പത്തിക്ക് താഴെ ഒന്ന് അമർത്തി പിടിക്കുക. അവിടെയുള്ള ആ വലിയ ഒരു നാഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ചിലപ്പോൾ അറിയുവാൻ സാധിക്കും. ചില സമയങ്ങളിൽ നമ്മുടെ ഹൃദയ സ്പന്ദനങ്ങൾ ഉയരുവാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങളോ ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചിന്തകളോ ഈ ഹൃദയ സ്പന്ദനം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കാറുണ്ട്. ഇങ്ങനെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിന് വേരിയേഷൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമേറിയ ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. ഒരു ECGയോ ഒരു CT സ്കാനോ അല്ലെങ്കിൽ കാർഡിയാക് MRI മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ അത് നമ്മളെ അജ്ഞാതമായ ഒരുപക്ഷെ അവഗണനയുടെ ചില രോഗങ്ങൾ പിടിക്കുവാൻ ഇടവരുത്തും. പ്രിയ സഹോദര, നമ്മൾ ശാരീരികമായി ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കുവാൻ ഹൃദയത്തിൻ്റെ സ്പന്ദനം ആവശ്യമാണ്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് ഇന്ന് ഉപാധികളുമുണ്ട്, സാങ്കേതിക വിദഗ്ധരുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ സ്പന്ദനം എങ്ങനെ നിലനിർത്തുന്നു എന്നുകൂടെ നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം. ദൈവം നമ്മുടെ ഹൃദയത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുന്നുണ്ട്. ഒന്ന് ശമുവേൽ 16:7 അതിൽ ഒരു കാര്യം ഇങ്ങനെ പറയുന്നു, മനുഷ്യർ നോക്കുന്നതുപോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്തു. ദൈവം പുറമേയുള്ള നമ്മുടെ ബാഹ്യമായ രൂപത്തെ കാണുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അന്തരംഗങ്ങളിൽ പോലും കടന്നു ചെല്ലുവാൻ സാധിക്കും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിൽ നല്ലതും മറ്റൊരു തരത്തിൽ നമ്മളിൽ ചില തെറ്റായ ചിന്തകളോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് മറ്റുള്ളവർ അറിയുമെന്നുള്ള ചിന്തയോ ഒക്കെ നമ്മളുണ്ടാകുവാൻ ഇടയാകുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുകയാണെങ്കിൽ അത് ആകർഷകമാണോ അതോ ഭീകരമാണോ? ദൈവത്തിൻ്റെ ആത്മീയ സ്റ്റെതസ്കോപ്പ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആത്മീയ ഹൃദയത്തിൻ്റെ സ്പന്ദനം അളക്കുമ്പോൾ അവിടെ വേരിയേഷനുകൾ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടോ? എങ്കിൽ നമ്മളൊരു ഹൃദയ പരിശോധനയ്ക്ക്, ഒരു ഹാർട്ട് സ്ക്രീനിങ്ങിന് നമ്മൾ വിധേയരാകാറുണ്ട്, വിധേയമാകേണ്ടതുണ്ട്. ഹൃദയം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ബൈബിൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ബൈബിളിൽ ഹൃദയത്തെ 987 അധികം തവണ, 987 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മിക്കവാറും ഇവയെല്ലാം നമ്മുടെ ആത്മീയ ഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അഭിനിവേശങ്ങളുടെയും വിശപ്പുകളുടെയും കേന്ദ്രമായി ഹൃദയം കണക്കാക്കപ്പെടുന്നു. അത് നമ്മുടെ ധാർമ്മികവും ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ സ്പർശിക്കുന്നു. നമ്മുടെ ഹൃദയം കഠിനമാക്കി സൂക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ബൈബിൾ നമ്മളോട് പറയുന്നു. പുറപ്പാട് പുസ്തകം 4:21 നമ്മൾ വായിക്കുമ്പോൾ ഹൃദയത്തെ കഠിനമാക്കിയ ചില വ്യക്തികളെ, അവസ്ഥകളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യിരെമ്യാവിൻ്റെ പ്രവചനം 17:9 ഹൃദയം വഞ്ചന നിറഞ്ഞതും ദുഷ്ടത നിറഞ്ഞതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 2:15 ദൈവത്തിൻ്റെ നിയമം എഴുതുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ഫലകമാണ് നമ്മുടെ ഹൃദയമെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഹൃദയത്തിൻ്റെ അവസ്ഥയിൽ, ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിൽ സന്തോഷം, സ്നേഹം, ധൈര്യം എന്നീ വികാരങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഇടയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഹൃദയം എന്ന ബൈബിൾ സങ്കല്പം അടിസ്ഥാനപരമായി നമ്മൾ ആരാണെന്ന് പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ രൂപം പ്രതിഫലിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ എവിടെയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുക? നിങ്ങൾ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ഹൃദയ പരിശോധന നടത്തിയത്? ദൈവം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുവാൻ നമ്മൾ അനുവദിച്ചത് എവിടെയാണ്? ഒരു ആത്മീയ കാർഡിയോളജി ടെസ്റ്റ് നമ്മൾ ചെയ്തത്? ആത്മീയ ഹൃദയാഘാതം മനുഷ്യൻ്റെ ജീവിതത്തെ മാത്രമല്ല അവൻ്റെ നിത്യ ജീവന് പോലും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നിലനിർത്തുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു, സംജാതമാക്കുന്നു. ശാരീരികമായ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യകരമായ ഹൃദയം എന്നിവ നിലനിർത്തുന്നത് പ്രധാനമാണ്. അത് ആത്മീയ ലോകത്തും ആത്മീയ ജീവിതത്തിലും അങ്ങനെ തന്നെ. ആത്മീയമായി ആരോഗ്യമുള്ള ഹൃദയം വളർത്തിയെടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ആരോഗ്യകരമായ ഒരു ആത്മീയ ഹൃദയത്തിൻ്റെ സവിശേഷതകൾ ബൈബിളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. നല്ല ഒരു ഹൃദയത്തിൽ നിന്ന് കൃതജ്ഞതയും പ്രത്യാശയും ക്ഷമയും സ്നേഹവും എന്നിവയെല്ലാം പുറപ്പെടും. അല്ലാത്ത ഹൃദയങ്ങളിൽ നിന്ന് ദുഷ്ടതയും വഞ്ചനയും നിരാശയും അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളും ഉണ്ടായി വരും. നമ്മുടെ ശാരീരികമായ ഹൃദയം പോലെ ആത്മീകപരമായി ആരോഗ്യമുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കുന്നത് വളരെ അഭികാമ്യമായ, അത്യാവശ്യമേറിയ ഒരു കാര്യമാണ്. നാം നന്ദിയുള്ളവരായി തുടരാനും പ്രത്യാശയിൽ നിലനിൽക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അതുമൂലം നമുക്ക് സാധിക്കും. ആത്മീക മേഖലയിൽ, ആത്മീക ജീവിതത്തിൽ നമുക്ക് ഒരു ഹൃദയം മാറ്റിവെക്കൽ ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഉറപ്പായിട്ടും നമുക്ക് ഒരു ഹൃദയത്തിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് ആവശ്യമുണ്ട്. കാരണമെന്താ? നമ്മുടെ ഹൃദയത്തിൽ പലതരത്തിലുള്ള വഞ്ചനകളും പലതരത്തിലുള്ള ദുഷ്ടചിന്തകളും കുമിഞ്ഞുകൂടി ആ ഹൃദയത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യവും ആകൃതിയും അതിൻ്റെ പ്രവർത്തനത്തെയും സാരമായി നമ്മൾ ദോഷം ചെയ്തിരിക്കുന്നു. വളരെയധികം നമ്മളതിനെ മലീമസപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആത്മീക ഹൃദയം നമ്മിൽ ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷവുമുള്ളതാണ്. ഈ കാര്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് യിരെമ്യാവിൻ്റെ പ്രവചനം 17:9 നമ്മളോട് ചോദിക്കുകയാണ്. പക്ഷേ ദൈവം ആ ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മളെ നിരാശയിൽ തള്ളിയിടുന്നില്ല. മറിച്ച് യിരെമ്യാവിൻ്റെ പുസ്തകം പ്രവചനം 24:7 ഞാൻ യഹോവയെന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. മറ്റൊരു വാക്യം കൂടി വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 36:26 ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് നൽകും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരു ഹൃദയ പരിശോധന നമ്മൾ നടത്തിയിട്ടുണ്ടോ? ആ ഹൃദയത്തിൽ ഏതെല്ലാം ചിന്തകളും ഏതെല്ലാം തരത്തിലുള്ള അവസ്ഥകളുമാണ് രൂപപ്പെടുന്നത്? എന്തെല്ലാമാണ് നമ്മുടെ ഹൃദയത്തിൽ കുമിഞ്ഞു കൂട്ടി വെച്ചിരിക്കുന്നത്? നമ്മുടെ തെറ്റായ ചിന്തകളോ നമ്മുടെ സ്വാർത്ഥപരമായ ചിന്തകളോ ദുഷ്ടചിന്തകളോ? ഇതെല്ലാം നമ്മളെ ശരിയായ നമ്മുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം, ദൈവം നമ്മിൽ നൽകിയിരിക്കുന്ന ആ ദിവ്യമായ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കാൻ അതുമൂലം കഴിയാതെ വരുന്നുണ്ടോ? പ്രിയ സ്നേഹിത, കൃതജ്ഞതയും പ്രതീക്ഷയും പ്രത്യാശയും ക്ഷമയും സ്നേഹവും നിറഞ്ഞ ആരോഗ്യമുള്ള ഒരു ഹൃദയമാണ് ദൈവം നമ്മിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഹൃദയത്തിൻ്റെ മലിനത നമ്മുടെ ചിന്തകൾ മൂലം, നമ്മുടെ പ്രവൃത്തികൾ മൂലം, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട്, ഒരുപക്ഷെ നമ്മളോട് പ്രതികൂലമായി നിന്ന വ്യക്തികളുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ കൊണ്ട് മലിനമാക്കിയിരിക്കാം, മലിനമായി പോയിരിക്കാം. പക്ഷേ നിർവികാരമായി പോയ, കൈപ്പേറിയതായിട്ടുള്ള, നീരസം നിറഞ്ഞതായിട്ടുള്ള ആ ഹൃദയത്തെ അവൻ്റെ സ്നേഹത്തിൻ്റെ നദിയിൽ കഴുകിയെടുക്കുവാൻ കർത്താവ് ഈ ഭൂമിയിൽ വന്നു. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ശരീരത്തിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന, സൃഷ്ടിച്ചിരിക്കുന്ന, ഒരുക്കി വച്ചിരിക്കുന്ന ദിവ്യ സ്നേഹത്തിൻ്റെ ഉറവിടമായി തീരേണ്ട ഹൃദയത്തെ ഒന്നുകൂടെ പരിരക്ഷിക്കുവാൻ, പരിശുദ്ധമാക്കുവാൻ കർത്താവിന് സാധിക്കും. നമ്മുടെ ശാരീരിക ഹൃദയം അതിൻ്റെ അവസാന സ്പന്ദനത്തെ മിടിക്കുകയും നമ്മുടെ ശരീരം ഒരിക്കൽ മരിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം സൃഷ്ടിക്കുന്ന ആത്മീക ആരോഗ്യമുള്ള ഹൃദയം നമ്മളെ നിത്യകാലം ജീവിക്കുവാൻ ഇടയാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവം, ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ചിന്തകളോടൊപ്പം അങ്ങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹൃദയത്തെ അങ്ങ് കഴുകണം. ഞങ്ങൾ ഹൃദയത്തിലെ വേദനകളെ, ദുഃഖങ്ങളെ, ദുഷ്ടചിന്തകളുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റി നിർമ്മലമായ ഹൃദയം ഞങ്ങൾക്ക് കഴിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതെന്ന് പറയുന്നു സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. Oh, oh, oh.
ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.